നമ്മൾ എബ്രായലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എബ്രായ ക്രിസ്ത്യാനികൾ ഒരു പീഡിപ്പിക്കപ്പെടുന്ന കൂട്ടരാണ്, പീഡിപ്പിക്കപ്പെടുന്ന സഭയാണ്. അന്നേരത്തെ അന്നുള്ള ഔദ്യോഗിക സഭയായിട്ടുള്ള യഹൂദന്മാരുമാൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണ്. അന്നേരം അവരുടെ അടുത്ത് വിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അവരെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. അതിൽ കൂടി അവർക്ക് ലഭിച്ച ആത്മീയ നന്മകൾ എന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. നമുക്കൊരു സ്പിരിച്വൽ ഗിഫ്റ്റുകൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കഠിനമായിട്ടുള്ള പീഡനങ്ങളുടെ നടുവിൽ, പരീക്ഷണങ്ങളുടെ നടുവിൽ നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ അവരെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ലേഖനമാണ്. എന്നാലും അതിന്റെ അവസാനം പറയുകയാണ്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്കാവശ്യം. നേരം നിങ്ങൾക്ക് ദൈവീയ വാഗ്ദത്തം, അതായത് പരിശുദ്ധാത്മാവിൽ കൂടിയുള്ള കർത്താവിനോടുകൂടിയുള്ള കൂട്ടായ്മയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് സഹിഷ്ണുതയോടെ നിങ്ങൾ മുമ്പോട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറയുകയാണ്. അതീ സഹിഷ്ണുത യഥാർത്ഥത്തിൽ വിശ്വാസ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സഹിഷ്ണുത വലിയ ആവശ്യമുള്ളൊരു കാര്യമാണ്. എബ്രായലേഖനം 6-ാമത്തെ അധ്യായം 6-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശിയാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. അതേപോലെ ഇവിടെ പറയാണ്, നിവേഷണം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. എന്നിട്ട് സഹിഷ്ണുതയും ദീർഘക്ഷമയും വിശ്വാസത്തോടു കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതം നമുക്ക് സ്ഥിരതയോടുകൂടി മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട്, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും ഉളവാക്കുന്നു. അതിന്റെ കഷ്ടതയിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ ആ വ്യക്തിക്ക് സഹിഷ്ണുതയും ദീർഘക്ഷമയും ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. എന്നിട്ട് പറയാണ്, അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവൻ പ്രസാദമില്ല. ഇതാണ് വളരെ പ്രശസ്തമായിട്ടുള്ള വാക്യം. പുതിയ നിയമത്തിൽ തുടർച്ചയായി കോട്ട് ചെയ്യപ്പെടുന്ന ഒരു വാക്യമാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോമലേഖനം വിശ്വാസത്താലുള്ള നീതീകരണമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, എബ്രായലേഖനം നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി വിശ്വാസത്താൽ എങ്ങനെ ജീവിക്കുമെന്നുള്ളതാണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നതിനെ പറ്റിയാണ് എബ്രായലേഖന കർത്ത പറയുന്നത്. അതായത് ആ വിശ്വാസം എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായെങ്കിലേ കഴിയുള്ളൂ. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസം? ഏത് വിശ്വാസത്താലാണ് നീതിമാൻ ജീവിക്കാനായിട്ട് കഴിയുന്നത്? നീതീകരിക്കപ്പെട്ട വ്യക്തി എങ്ങനെയാണ് വിശ്വാസത്താൽ ജീവിക്കുന്നത്? അതായത് ബൈബിൾ രണ്ട് തരത്തിലുള്ള വിശ്വാസത്തെപ്പറ്റി പറയുന്നുണ്ട്. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ അടുത്ത അധ്യായത്തിൽ എന്താണ് എബ്രായലേഖനകർത്താവ് പറയുന്ന വിശ്വാസം, അല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസം എന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ആ കാര്യം ഞാനൊന്ന് വിശദീകരിച്ചിട്ട് തിരിച്ച് എബ്രായലേഖനത്തിലേക്ക് വരാം. യാക്കോബിന്റെ ലേഖനത്തിലാണ് ആ കാര്യം വിശദീകരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, കാരണം വളരെ വിവാദപരമായിട്ടുള്ള, അല്ലെങ്കിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉള്ള ഒരു കാര്യമാണ് ഇത്, യാക്കോബിന്റെ ലേഖനത്തിലെ ഈ വിശ്വാസത്തെപ്പറ്റിയുള്ളത്. യാക്കോബ് പറയുമ്പോൾ യാക്കോബിന്റെ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ രണ്ട് തരത്തിലുള്ള വിശ്വാസത്തെപ്പറ്റി പറയുന്നുണ്ട്. അതേപോലെ രണ്ട് തരത്തിലുള്ള വിശ്വാസമുണ്ട്, രണ്ട് തരത്തിലുള്ള പ്രവൃത്തികളുമുണ്ട്. ഒരു വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമാണെങ്കിൽ രണ്ടാമത്തെ വിശ്വാസം രക്ഷിക്കാത്ത വിശ്വാസമാണ്. ഒരു പ്രവൃത്തി വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന പ്രവൃത്തികളാണെങ്കിൽ അടുത്ത പ്രവൃത്തി വിശ്വാസത്തിൽ നിന്ന് ഉളവാകാത്ത പ്രവൃത്തികളാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആത്മീയ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസവും യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സൽപ്രവൃത്തികളും എന്താണെന്ന് നമുക്ക് മനസ്സിലാകാതെ പോകും. നേരം യഥാർത്ഥ വിശ്വാസം എന്താണ്? എന്ത് വിശ്വാസത്താലാണ് ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത്? എന്ത് വിശ്വാസത്താലാണ് ഒരു വ്യക്തി ദൈവസന്നിധിയിൽ അക്സെപ്റ്റഡ് ആകുന്നത്? അതാണ് റോമാലേഖനത്തിലും യാക്കോബിന്റെ ലേഖനത്തിലും പൗലോസും പത്രോസും പറയുന്നത്. ഇത് തമ്മിലൊരു കോൺട്രാഡിക്ഷൻ ഉണ്ടെന്ന് നമുക്ക് പ്രത്യക്ഷ വായനയിൽ തോന്നും. എന്നാൽ ഇത് കോൺട്രാഡിക്ഷൻ അല്ല, രണ്ട് കാര്യങ്ങളെപ്പറ്റിയാണ് ഇവർ പറയുന്നത്. നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിലേക്ക് പോകാം, അവിടെ എന്താണ് യഥാർത്ഥ വിശ്വാസം എന്നുള്ളത് പറയുന്നത്. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ 2:14 യാക്കോബ് പറയാണ്, സഹോദരന്മാരെ, ഒരുവൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അന്നേരം ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം രക്ഷിക്കാത്ത വിശ്വാസമാണ്, അഥവാ രക്ഷ പ്രാപിക്കാൻ കഴിയാത്തൊരു വിശ്വാസത്തെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം രണ്ട് തരത്തിലുള്ള വിശ്വാസമുണ്ട്, ഒന്ന് രക്ഷ പ്രാപിക്കുന്ന വിശ്വാസം, രണ്ടാമത്തേത് രക്ഷ പ്രാപിക്കാത്ത വിശ്വാസം. ഇത് രണ്ടും യേശു ക്രിസ്തുവിനെ പറ്റിയും ദൈവത്തിലുള്ള വിശ്വാസം തന്നെയാണ്, അല്ലാതെ വേറെന്തെങ്കിലും വിശ്വാസമല്ല. അതാണ് നമുക്കുകൊണ്ടാണ് നമുക്ക് പ്രധാനമായിട്ട് ഇത് മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇവിടെ രക്ഷ പ്രാപിക്കാത്ത വിശ്വാസത്തെപ്പറ്റി പറയുകയാണ്. ഒരുത്തന്നെ എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയാണ്, എന്നാൽ ആ വിശ്വാസം അവനിൽ പ്രവൃത്തിയായിട്ട് വെളിപ്പെടുന്നില്ല, ഇല്ലെങ്കിൽ പ്രവൃത്തി കാണുന്നില്ല. അതായത് ആ വിശ്വാസത്തിൽ അവൻ രക്ഷപ്രാപിക്കുമോ എന്നുള്ള ചോദ്യമാണ് യാക്കോബ് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം ആ വിശ്വാസം രക്ഷപ്രാപിക്കുന്ന വിശ്വാസമല്ല എന്നാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത വാക്യത്തിൽ അത് യാക്കോബ് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നനും അഹോവൃത്തിക്ക് വകയുമില്ലാതിരിക്കുക നിങ്ങളിൽ ഒരുത്തരവനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നഗ്നനും അഹോവൃത്തിക്ക് വകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്തിങ് ആൻഡ് ഫുഡ് ഭക്ഷണവും അതേപോലെ തന്നെ ഡ്രസ്സുമില്ലാതെ ഒരുവൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരിക. അങ്ങനെ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾ ഒരുത്തൻ അവനോട് സമാധാനത്തോട് പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ തീ കായുന്നല്ല, ഗോ ഇൻ പീസ് ബി വാംഡ് ആൻഡ് ബി ഫിൽഡ്, ഇത് രണ്ടും അവരുടെ അടുത്ത് പറയുകയും ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതെയും ഇരുന്നാൽ ഉപകാരമെന്ന്. അന്നേരം ഇതൊന്ന് ശ്രദ്ധിച്ചു വായിക്കണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരാൾക്ക്, ഒരു വിശ്വാസി, ഒരു സഹോദരന് ഭക്ഷണവുമില്ല വസ്ത്രവുമില്ല, ഇത് രണ്ടുമില്ലാതിരിക്കുമ്പോൾ അവൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഇത് രണ്ടുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ പണമില്ലായിരിക്കാം, നിങ്ങൾക്ക് കൊടുക്കാനില്ലായിരിക്കാം, അന്നേരം നിങ്ങൾക്ക് പറയാം ഇത് ഞാൻ എന്റെ കയ്യിൽ ഇല്ല എന്ന് പറയാം. അങ്ങനെ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുകയാണ് നീ പോയി ഭക്ഷണം കഴിച്ചുകൊള്ളുക, നീ പോയി കുളിർ മാറ്റിക്കൊള്ളുക. അന്നേരം ഭക്ഷണവുമില്ല കുളിർ മാറ്റാൻ വസ്ത്രവും ഇല്ലാത്തൊരുത്തിന്റെ അടുത്ത് നീ പോയി ഭക്ഷണവും കഴിക്കുക കുളിർ മാറ്റുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോൺട്രാഡിക്ഷനാണ്. അന്നേരം അത് പറയുന്നവൻ അത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, ഇല്ലെങ്കിൽ അവന് പറയാതിരിക്കണം. അന്നേരം യാക്കോബ് പറയുന്നത് ഈ പറയുന്ന വാക്കുകൾ പൊള്ളയായിട്ടുള്ള വാക്കുകളാണ്, വെറും വേർഡ്സാണ്, അതിന്റെ പുറകിൽ യഥാർത്ഥത്തിൽ ഒരു പ്രവൃത്തി ഉള്ള വിശ്വാസമല്ല, അല്ലെങ്കിൽ പ്രവൃത്തിയുള്ള വാക്കുകളല്ല, ആ വാക്കുകൾ വെറും പൊള്ളയായിട്ടുള്ള വാക്കുകളാണ്. ഇതേപോലത്തെയാണ് പൊള്ളയായിട്ടുള്ള വിശ്വാസവും. അന്നേരം കമ്പയർ ചെയ്യാണ് യാക്കോബ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം പാവപ്പെട്ടവരെ സഹായിക്കണമെന്നോ സഹായിക്കരുതെന്നോ ഉള്ളതല്ല, പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കണം, അഹോവൃത്തി ഇല്ലാത്തവരെ സഹായിക്കണം. പക്ഷെ യാക്കോബ് ഇവിടെ ഒരു വാക്കുകളും പ്രവൃത്തിയും തമ്മിലുള്ള കോൺട്രാഡിക്ഷനാണ് എടുത്ത് കാണിക്കുന്നത്. നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തൊരുത്തും വരുമ്പോൾ അവൻ്റെ അടുത്ത് ഫുഡ് കഴിക്കുകയും ഡ്രസ് ഇടുകയും ചെയ്ത് നീ ചൂട് മാറ്റിക്കൊള്ളുക എന്ന് പറയുകയും അത് കൊടുക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നീ പറയുന്നതും നീ പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു സാമ്യവുമില്ല, ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം പറയാണ് ഇതാണ് ഒരുവന് വിശ്വാസം ഉണ്ട് എന്നവൻ പറയുകയും അവനിൽ പ്രവൃത്തി കാണുകയും ചെയ്യാതിരിക്കുമ്പോൾ അവൻ പറയുന്ന വിശ്വാസം തന്നെ തെറ്റാണ്. അതാണ് യാക്കോബ് പറയുന്നത്. എന്നിട്ട് പറയാണ് അങ്ങനെ തന്നെ വിശ്വാസവും പ്രവൃത്തിയില്ലാതായാൽ സ്വതവേ നിർജീവമാകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. ഇവിടെ യാക്കോബ് പറയാണ് വിശ്വാസം പ്രവൃത്തി ഉളവാക്കുന്നില്ലെങ്കിൽ ആ വിശ്വാസം തന്നെ തെറ്റാണ്. അതാണ് യാക്കോബ് പറയുന്നത്. അല്ലാതെ വിശ്വാസം ശരിയാണ് എന്നാൽ അവനിൽ പ്രവൃത്തിയില്ല എന്ന് കാണുമ്പോൾ ദൈവം അവനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് ഇവനിൽ പ്രവൃത്തിയില്ലാത്തതിന്റെ കാരണം എന്താണ്? അവന്റെ വിശ്വാസം തന്നെ നിർജീവമായ വിശ്വാസമാണ്. അതായത് യഥാർത്ഥ വിശ്വാസമല്ല, സ്വതവേ വിശ്വാസം പ്രവൃത്തിയില്ലാതായാൽ സ്വതവേ അത് നിർജീവമാകുന്നു എന്നാണ് പറഞ്ഞത്. അതായത് അവന്റെ വിശ്വാസം തന്നെ തെറ്റാണ്. കാരണം അവന്റെ വിശ്വാസത്തിന് അവനിൽ നിന്ന് അത് പ്രവൃത്തി ഉളവാക്കാത്തതുകൊണ്ട് അവന്റെ ഫെയ്ത്ത് തന്നെ തെറ്റായിട്ടുള്ളൊരു ഫെയ്ത്താണ്. ആ ഫെയ്ത്ത് കൊണ്ട് ഇവൻ രക്ഷപ്രാപിക്കുകയില്ല എന്നാണ് യാക്കോബ് പറയുന്നതിന്റെ അർത്ഥം. അന്നേരം ഇവിടെ രണ്ട് തരത്തിലുള്ള ഫെയ്ത്തിനെ പറ്റി പറയാണ്. ഒന്ന് രക്ഷിക്കുന്ന വിശ്വാസം, ഒന്ന് രക്ഷിക്കാത്ത വിശ്വാസം. രണ്ട്, ജീവനുള്ള വിശ്വാസം, നിർജീവമായ ജീവനില്ലാത്ത വിശ്വാസം. മൂന്നാമത്തേത് പ്രവൃത്തി ഉളവാക്കുന്ന വിശ്വാസം, പ്രവൃത്തി ഉളവാക്കാത്ത വിശ്വാസം. അന്നേരം ഈ രണ്ടാം ഭാഗത്തിലുള്ള വിശ്വാസം തന്നെ തെറ്റായതുകൊണ്ട് അത് ജീവനില്ല, അത് പ്രവൃത്തി ഉളവാക്കുകയുമില്ല, അതുകൊണ്ട് തന്നെ ആ വിശ്വാസം മൂലം ഒരുവൻ രക്ഷിക്കപ്പെടുകയില്ല. അന്നേരം ഇത് പറയുമ്പോൾ ഒരു അന്നേരം വേറൊരു കോൺവെർസേഷൻ, വേറൊരു വ്യക്തി പറയുകയാണ് അപ്പോ എനിക്ക് പ്രവൃത്തിയൊന്നുമില്ല എന്നാൽ എനിക്ക് വിശ്വാസമുണ്ട്, നിനക്ക് പ്രവൃത്തിയുണ്ട്. അതിനെ നമ്മൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രദറെ ഞാൻ വിശ്വസിക്കുന്ന ആളാണ്, എനിക്ക് പ്രവൃത്തിയൊന്നുമില്ല. ബ്രദറിന് പ്രവൃത്തിയല്ല വിശ്വാസമല്ല ഉള്ളത്, പ്രവൃത്തിയാണല്ലോ. അന്നേരം ഈ പ്രവൃത്തിയും വിശ്വാസം തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം. പറയാണ് ഞാൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്, എനിക്ക് പ്രവൃത്തിയൊന്നുമില്ല, നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾക്ക് പ്രവൃത്തി മാത്രമേ ഉള്ളൂ. അന്നേരം ഇത് തമ്മിൽ ഇവർ സെപ്പറേറ്റ് ചെയ്യണം. അന്നേരം സെപ്പറേറ്റ് ചെയ്യുമ്പോൾ യാക്കോബ് പറയുകയാണ്, ഇവരുടെ അടുത്ത് പറയുകയാണ്, ഈ വിശ്വാസം എന്നത് കാണിച്ചു തരാൻ പറ്റുന്ന കാര്യമാണല്ലോ. അന്നേരം എന്റെ വിശ്വാസം ഞാൻ കാണിച്ചു തരുന്നത് പ്രവൃത്തി മൂലമാണ്. അന്നേരം യാക്കോബ് പറയാണ് ഞാൻ എന്റെ വിശ്വാസം കാണിച്ചു തരാം, എന്റെ വിശ്വാസം കാണിച്ചു തരാൻ പറ്റുന്നൊരു കാര്യമാണ്. അന്നേരം എന്റെ വിശ്വാസം എങ്ങനെ കാണിച്ചു തരുന്നേ? വിശ്വാസം കാണിച്ചു തരുന്നത് പ്രവൃത്തിയാലാണ്. അതാണ് യാക്കോബ് അടുത്ത വാക്യത്തിൽ പ്രയോഗിക്കുന്നത്. എന്നാൽ ഒരുവൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട്. ഇപ്പൊ വിശ്വാസത്തെയും പ്രവൃത്തിയും തമ്മിൽ രണ്ട് അങ്ങ് സെപ്പറേറ്റ് ആക്കി. എന്നിട്ട് പറയാൻ ഒരാൾക്ക് വിശ്വാസവും ഒരാൾക്ക് പ്രവൃത്തി. അന്നേരം യാക്കോബ് പറയണോ, ഓക്കെ നിനക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ആ വിശ്വാസം കാണിച്ചതാ, ഞാൻ എന്റെ വിശ്വാസം കാണിച്ചു തരാം. ഞാൻ എങ്ങനെ എന്റെ വിശ്വാസം കാണിച്ചിരുന്നത്? ഞാൻ എന്റെ വിശ്വാസം കാണിച്ചു തരുന്നത് പ്രവൃത്തികളിൽ കൂടിയാണ് കാണിച്ചു തരുന്നത്. അന്നേരം എന്റെ വിശ്വാസത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറയുകയല്ല, എന്റെ വിശ്വാസം യഥാർത്ഥമായതുകൊണ്ട് അത് പ്രവൃത്തിയെ ഉളവാക്കുന്നു. നിന്റെ വിശ്വാസം യഥാർത്ഥമാണെങ്കിൽ അത് കാണിച്ചു തരാനാണ് പറയുന്നത്. അന്നേരം കാണിച്ചു തരാനില്ലാത്ത ഒരു വിശ്വാസം, പുറത്ത് കാണിക്കാൻ ഒന്നുമില്ലാത്തൊരു വിശ്വാസം, ആ വിശ്വാസവും വ്യർത്ഥമാണ്. അന്നേരം അടുത്തൊരു കാറ്റഗറിയോട് വരികയാണ്, പുറത്ത് കാണിക്കാൻ പറ്റുന്ന പ്രവൃത്തിയായി വെളിപ്പെടുത്താൻ കഴിയുന്നൊരു വിശ്വാസവും പ്രവൃത്തിയായി വെളിപ്പെടുത്താൻ കഴിയാത്തൊരു വിശ്വാസവും. അത് നിർജീവമായിട്ടുള്ള വിശ്വാസമാണ്, അത് പ്രവൃത്തി ഉളവാക്കാത്ത വിശ്വാസമാണ്, അത് രക്ഷിക്കാത്ത വിശ്വാസമാണ്. അത് അന്നേരം യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥമല്ലാത്ത വിശ്വാസവും തന്നെയാണ് യാക്കോബ് പറയുന്നത്. അന്നേരം ആ വ്യക്തി പറയാണ്, ഈ പ്രവൃത്തി പോലൊന്നും കാണിച്ചു തരാനായിട്ടൊന്നും കഴിയത്തില്ല. എന്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവമേകനാണെന്ന് വിശ്വസിക്കുന്നു, അതാണ് എന്റെ വിശ്വാസം. നേരെ വ്യക്തി പറയാണ്, ആ എന്റെ വിശ്വാസം പ്രവൃത്തി കൂടെ ഒന്നും കാണിച്ചു തരാൻ കഴിയത്തില്ല, പ്രവൃത്തി ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ലായിരിക്കും, എന്നാലും ഞാൻ യഥാർത്ഥ വിശ്വാസിയാണ്. കാരണം എന്താണ്? ഞാൻ ദൈവമേകനാണെന്ന് വിശ്വസിക്കുന്നു. അതൊരു വലിയ വിശ്വാസമാണ്. നേരെ അതൊരു യഥാർത്ഥ വിശ്വാസം തന്നെയാണ്, നല്ലൊരു വിശ്വാസം തന്നെയാണ്. കാരണം ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ് ദൈവമേകനാണെന്നുള്ളത്. യേശു ക്രിസ്തുവിന്റെ അടുത്തൊരു ശാസ്ത്രി വന്നപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ഏറ്റവും വലിയ കൽപ്പന എന്നുള്ളത് ഇസ്രായേലെ കേൾക്ക, നിന്റെ ദൈവം ഏകനാണെന്നുള്ളത്. അന്നേരം ദൈവം ഏകനാണെന്നുള്ളൊരു വളരെ തിയോളജിക്കലായിട്ടൊരു ഒരു കൺവിക്ഷനാണ്, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അന്നേരം അതാണ് എന്റെ വിശ്വാസം. എനിക്ക് പ്രവൃത്തിയൊന്നുമില്ല, പക്ഷെ ഞാൻ ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഡോക്ടറിനില്ല, ഐ ആം കറക്റ്റ്. അതാണ് ഈ വ്യക്തി പറയുന്നത്. അന്നേരം യാക്കോബ് ഇവന്റെ അടുത്ത് പറയുകയാണ്, എടാ മണ്ട, അതാണ് അതിന്റെ ഒരു യഥാർത്ഥ ക്ലാസ്, യു ഫൂൾ, ഈ വിശ്വാസമുള്ള വേറൊരാളും കൂടെയുണ്ട്. അത് നിനക്ക് മാത്രമല്ല, ദൈവം ഏകനാണെന്നുള്ള വിശ്വാസമുള്ളത് ഇതേ വിശ്വാസമുള്ള ഒരു വേറൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് പിശാച്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം ഏകനെന്നാണോ നീ വിശ്വസിക്കുന്നത്, അതാണോ നിന്റെ വിശ്വാസത്തിന്റെ തെളിവ്. നീ പറയുന്നത് പ്രവൃത്തിയല്ല, നിന്റെ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നിന്റെ വിശ്വാസത്തിന്റെ തെളിവെന്നാണ് നീ പറയുന്നതെങ്കിൽ, ഇതേ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് വേറൊരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയുടെ പേരാണ് പിശാച്. അവൻ ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുക മാത്രമല്ല, അവൻ വിറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത് മൂഢ, ഫൂൾ, ഇതാണോ നീ പറയുന്ന വിശ്വാസം? വിശ്വാസം എന്ന് പറയുന്നത് തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് അല്ല, ഇല്ലെങ്കിൽ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് മാത്രമല്ല എന്നുള്ളതാണ് യാക്കോബ് പറയുന്നത്. അന്നേരം ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ഇപ്പോൾ ഉള്ള വളരെ ഒരു വലിയ ഡിബേറ്റാണ്, ഡോക്ട്രിൻ ആണോ ശരിയാവേണ്ടത്, ജീവിതമാണോ ശരിയാവേണ്ടത്. അന്നേരം ഇതിന് തമ്മിലങ്ങ് ആൾക്കാരങ്ങ് സെപ്പറേറ്റ് ചെയ്യണം. ചിലർ പറയുന്നത് ഡോക്ട്രിൻ കറക്റ്റായാൽ മതി, ജീവിതമല്ല ശരിയാവേണ്ടത്. ചിലർ പറയുന്നത് ജീവിതം ശരിയായാൽ മതി, ഡോക്ടറിൻ കറക്റ്റ് ആയാലും കുഴപ്പമില്ല. അതേപോലെ തന്നെയാണ് പ്രവൃത്തി ഉണ്ടായാൽ മതി, വിശ്വാസം വേണ്ട, ഇല്ലെങ്കിൽ വിശ്വാസം ഉണ്ടായാൽ മതി, പ്രവൃത്തി വേണ്ട, ഇങ്ങനെ പറയുന്നത്. അന്നേരം ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നതല്ല എന്നാണ് യാക്കോബ് പറയുന്നത്. അന്നേരം യാക്കോബ് പറയാണ്, നീ തിയോളജിക്കലി കറക്റ്റാണ്, അതാണ് നിന്റെ വിശ്വാസം, നിന്റെ ഡോക്ടറൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണെങ്കിൽ അതേ ഡോക്ടറൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ടുള്ള വേറൊരു വ്യക്തിയുണ്ട്, പിശാചുമുണ്ട്. എന്നിട്ട് പറയാണ്, വ്യർത്ഥ മനുഷ്യ, ഡോക്ടറൽ സ്റ്റേറ്റ്മെന്റ് അല്ല വിശ്വാസത്തിന്റെ തെളിവ്, മറിച്ച് പ്രവൃത്തിയാണ് വിശ്വാസത്തിന്റെ തെളിവ്. പ്രവൃത്തി മൂലമല്ല ദൈവം ഒരുത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, എന്നാൽ നിന്റെ വിശ്വാസം യഥാർത്ഥമാണെങ്കിൽ അത് പ്രവൃത്തി ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ അത് യഥാർത്ഥ വിശ്വാസമല്ല, അത് പിശാചിനുള്ള ഡോക്ടറിനൽ അണ്ടർസ്റ്റാൻഡിംഗ് മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം വിശ്വാസം, ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു ഡോക്ടറിനൽ കൺവിക്ഷൻ മാത്രമല്ല, ഇറ്റ്സ് എ ഡോക്ടറിനൽ കൺവിക്ഷൻ, ഇറ്റ്സ് എ കൺവിക്ഷൻ ബട്ട് ഇറ്റ് ഫോളോസ് ബൈ വർക്ക്സ്. ഇല്ലെങ്കിൽ ആ വിശ്വാസം വ്യർത്ഥമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് പറയുന്നത് വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അഥവാ പ്രവൃത്തി ഉളവാക്കാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് വിളിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? അന്നേരം മൂന്നാമത് ഒരു കാറ്റഗറിയോട് വരികയാണ്, യൂസ്ലെസ് ഫെയ്ത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു പല കാറ്റഗറിയുണ്ട്. ഒന്ന്, രക്ഷിക്കാൻ കഴിയാത്ത വിശ്വാസം. രണ്ട്, ജീവനില്ലാത്ത വിശ്വാസം. മൂന്ന്, പ്രവൃത്തി ഉളവാക്കാത്ത വിശ്വാസം. ഇവിടെ നാലാമത്തെ ഒരു വിശ്വാസത്തെ പറ്റി പറയുന്നത് ഇറ്റ് ഇസ് എ യൂസ്ലെസ് ഫെയ്ത്ത്. അന്നേരം ഫെയ്ത്ത് രണ്ട് ടൈപ്പിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അബ്രഹാം വേറൊരു വ്യക്തിയെ യാക്കോബ് വേറൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ്, അബ്രഹാം എന്നൊരു വ്യക്തി. ഇവിടെ യാക്കോബ് കോൺട്രാസ്റ്റ് ചെയ്യുന്നത് യഥാർത്ഥ വിശ്വാസവും വ്യാജമായിട്ടുള്ള വിശ്വാസവും തമ്മിൽ കോൺട്രാസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് വ്യക്തികളെ കൊണ്ടുവരികയാണ്. ഒന്ന് പിശാചും രണ്ടാമത്തേത് അബ്രഹാം. രണ്ട് വ്യക്തികളെ കൊണ്ടുവന്നിട്ട് ഇതിൽ ഒരാളുടെ വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയാം. ഡോക്ടറൽ ഫെയ്ത്ത് ആണ്, ഡോക്ടറൽ കൺവിക്ഷൻ ആണ് കറക്റ്റ് എങ്കിൽ അബ്രഹാമിന്റെ ഡോക്ടറൽ കൺവിക്ഷൻ ആണോ പിശാചിന്റെ ഡോക്ടറൽ കൺവിക്ഷൻ ആണോ കറക്റ്റ്? തിയോളജിക്കലി കറക്റ്റ് ആരാണ്? ഇത് ഇന്ററാക്റ്റീവ് സെഷൻ അല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് മറുപടി ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഏതാണ് യഥാർത്ഥ ഡോക്ടറലി 100% കറക്റ്റ് വിശ്വാസം ആരുടെയാണ്? അബ്രഹാമിന്റേതാണോ പിശാചിന്റേതാണോ? പിശാചിന്റേതാണ്, കാരണം പിശാചിന് ഡോക്ടറിനെല്ലാം അറിയാം. ഇതിന്റെ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വിശ്വാസം എന്ന് ഒരു വ്യക്തി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ഫോളോ ചെയ്യുന്ന ദൈവത്തിലുള്ള സമർപ്പണവും അതിൽ നിന്ന് പ്രവൃത്തി ഉളവാക്കുന്ന വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. അതാണ് യാക്കോബ് പറയുന്നത്. രണ്ട് വ്യക്തികളെ കൊണ്ടുവന്നിട്ട് പറയാണ്, പിശാചും വിശ്വസിക്കുന്നു, അബ്രഹാമും വിശ്വസിക്കുന്നു. അബ്രഹാമിന്റെ ഡോക്ടർ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അബ്രഹാമിന് ഡോക്ടറിനെ പറ്റി പൂർണ്ണമായിട്ടുള്ള വെളിപാടൊന്നും പൂർണ്ണമായിട്ട് അന്നേരമില്ലായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ വെളിപാടിനനുസരിച്ച് അദ്ദേഹം കറക്റ്റ് ചെയ്തതായിരുന്നു. കാരണം ഡോക്ടറൽ കറക്റ്റ്നെസ് അത്യാവശ്യമാണ്. ഞാൻ അതിനെതിരല്ല പറയുന്നത്. ഞാൻ ദൈവവചനം പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. ഡോക്ടറൽ കറക്റ്റ്നെസ് തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. എന്നാൽ ബൈബിൾ പറയുന്ന വിശ്വാസം എന്നത് ഡോക്ടറൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല. ഞാൻ ഇന്നതിന്നതിനൊക്കെ വിശ്വസിക്കുന്നു, അതിന്റെ അടിയിൽ ഒരു ഒപ്പിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിശാജ് വന്ന് ആദ്യമേ ഒപ്പിടും. എന്നാൽ പിശാജിന്റെ യഥാർത്ഥ വിശ്വാസം യഥാർത്ഥ വിശ്വാസമല്ല. യഥാർത്ഥ വിശ്വാസം പ്രവൃത്തി ഉളവാക്കുന്നു. ആ പ്രവൃത്തി ഉളവാക്കുന്ന വിശ്വാസം അല്ലെങ്കിൽ ആ വിശ്വാസം തന്നെ തെറ്റാണെന്നാണ് യാക്കോബ് പറയുന്നത്. എന്നിട്ട് അടുത്ത വാക്യമാണ് ഒരു വലിയ കോൺട്രവേഴ്സ്യൽ വാക്യം പലർക്കുമുള്ളത്. അടുത്ത വാക്യം പറയാണ്, നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടതെന്ന് യാക്കോബ് പറയുകയാണ്. ഇതൊരു വലിയ സംശയമുളവാക്കുന്ന വാക്യമാണ്. യാക്കോബ് പറയാണ്, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തന്റെ പുത്രനെ യാഗമർപ്പിച്ചതിൽ കൂടി പ്രവൃത്തിയാലാണ്. എന്നാൽ റോമാലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും റോമാലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ എക്സാക്ട്ലി ഇതിന്റെ ഓപ്പോസിറ്റ് വാക്യമാണ് നമ്മൾ കാണുന്നത്. റോമാലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം, റോമർ 4:2 പറയാണ്, അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട് ദൈവസന്നിധിയിലില്ലെന്നാലും. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം എന്ത് പ്രാപിച്ചു എന്ന് പറയുന്നു, അബ്രഹാം പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെട്ടത്, വിശ്വാസത്താലാണെന്ന് പൗലോസ് പറയുന്നു. യാക്കോബ് പറയാണ് അബ്രഹാം പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെട്ടത്. എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു വാക്യം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ സോഴ്സിലേക്കാണ് പോകേണ്ടത്. ഇവർ രണ്ടുപേരും റെഫർ ചെയ്യുന്ന ഒരു വാക്യമുണ്ട്. യാക്കോബും പൗലോസും ഒരേ വാക്യമാണ് എടുക്കുന്നത്. അതിന്റെ എക്സ്പ്ലനേഷനിലാണ് വ്യത്യാസമുള്ളത്. രണ്ടുപേരും എടുക്കുന്ന വാക്യം എവിടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 15 അധ്യായത്തിന്റെ 6 വാക്യമാണ് ഇവർ രണ്ടുപേരും എടുക്കുന്നത്. ആ വാക്യത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടതെന്നുള്ളത് അവിടെ വ്യക്തമാണ്. 15:6 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 15:5 മുതൽ വായിക്കാം. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുവന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങൾ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് പറഞ്ഞു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അന്നേരം ഒറിജിനൽ സോഴ്സിൽ പറയുകയാണ്, അബ്രഹാം വിശ്വസിച്ചപ്പോഴാണ് നീതീകരിക്കപ്പെട്ടത്. അന്നേരം അബ്രഹാം അപ്പോൾ ഇസഹാക്ക് ജനിച്ചില്ല. ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോയിട്ട് ഇസഹാക്ക് ജനിച്ചിട്ട് പോലുമില്ല. എന്നാൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ആ സമയത്ത് അബ്രഹാം മരിച്ചു പോയെന്ത് പറ്റും? ഒരു പ്രവൃത്തിയും ചെയ്തില്ല. ആ സമയത്ത് തന്നെ അബ്രഹാം മരിച്ചാലും അബ്രഹാം സ്വർഗത്തിൽ തന്നെ പോകും, ക്രൂശിലെ കള്ളന്റെ കൂട്ട്. എന്നാൽ അബ്രഹാമിൽ അപ്പോഴുണ്ടായ ആ വിശ്വാസം എന്നത് തന്റെ മകനെ യാഗം കഴിപ്പാൻ ശക്തമായിട്ടുള്ള വിശ്വാസമായിരുന്നു. അതാണ് യാക്കോബ് പറയുന്നത്. യാക്കോബ് പറയുന്നത് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും അത് തന്നെയാണ് എബ്രായ ലേഖന ചർച്ച പറയുന്നത്. യാക്കോബ് പറയുന്നത് അബ്രഹാമിന്റെ അടുത്ത് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചപ്പോൾ, ദൈവം അവനെ നീതീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന അവന്റെ വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസം എന്നത് അത് പ്രവൃത്തി ഉളവാക്കുന്ന ജീവനുള്ള വെളിയിൽ കാണിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസമായിരുന്നു. അല്ലാതെ ഇറ്റ് വാസ് നോട്ട് എ തിയോളജിക്കൽ തിയറി. അതൊരു തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നില്ല, അത് ദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു. ആ വിശ്വാസമാണ് അവന്റെ പുത്രനെ യാഗം കഴിക്കാനായിട്ട് അവനെ കൊണ്ട് അത് ചെയ്യിച്ചത്. അതുകൊണ്ട് യാക്കോബ് അതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയിൽ വിശ്വാസം പൂർണ്ണമായി എന്നും കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു. അന്നേരം യാക്കോബ് എടുക്കുന്ന അതേ വാക്യം തന്നെയാണ്. യാക്കോബ് പറയാണ്, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അവനത് നീതിയായി കണക്കിട്ടു, അതേ വിശ്വാസം തന്നെ അവന്റെ പുത്രനെ യാഗം കഴിക്കുവാൻ ശക്തമായിട്ടുള്ള വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. പൗലോസും പറയുന്നത് അതുതന്നെയാണ്. പൗലോസും പറയാണ്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതേ വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെട്ടു. അവരുടെ പ്രവൃത്തി മൂലമല്ല നീതീകരിക്കപ്പെട്ടത്, എന്നാൽ ആ വിശ്വാസം പ്രവൃത്തി ഉളവാക്കാൻ കഴിയുന്ന വിശ്വാസമായിരുന്നു. അങ്ങനെ യാക്കോബും പൗലോസും പറയുന്നത് ഒരേ കാര്യത്തിന്റെ തന്നെ രണ്ട് വശങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടുപേരും പറയുന്ന ഒരേ വിശ്വാസമാണ്. ആ ഒരു വിശ്വാസം പ്രവൃത്തി ഉളവാക്കുന്നതാണെന്ന് യാക്കോബ് പറയുമ്പോൾ അതേ വിശ്വാസം കൊണ്ട് തന്നെ ആ വ്യക്തി നീതീകരിക്കപ്പെടുന്നുവെന്ന് പൗലോസ് പറയുന്നു. എന്നിട്ട് പറയാണ്, അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അവന് നീതിയായി കണക്കിടുകയും ചെയ്യുന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹം എന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെറും ജീവനില്ലാത്ത പ്രവൃത്തി ഉളവാക്കാത്ത തിയോളജിക്കൽ വിശ്വാസം കൊണ്ടല്ല മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്, മറിച്ച് അവൻ നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തി ഉളവാക്കുന്ന വിശ്വാസത്താലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അടുത്ത എക്സാമ്പിൾ പറയാം, രണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അബ്രഹാം വിശ്വാസികൾ പ്രധാനമാണെങ്കിൽ, രാഹാബ് എന്ന് പറയുന്നത് വിശ്വജാതികളിൽ നിന്നുള്ള ഒരു വേശ്യാസ്ത്രീ, ആ സ്ത്രീയും നീതീകരിക്കപ്പെട്ട അങ്ങനെയാണെന്ന് പറയാം. എന്നാൽ രാഹാബ് എന്ന വേശ്യയും ദൂതന്മാരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിൽ പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. നേരെ യാക്കോബ് പറയുന്ന ഒരു നിർജീവ വിശ്വാസത്തെ പറ്റിയാണ്. ആ നിർജീവ വിശ്വാസം പ്രവൃത്തി ഉളവാക്കാത്തതാണ്. ആത്മാവില്ലാത്ത ഒരു ശരീരം പോലെയാണ് ആ വിശ്വാസം. ആ വിശ്വാസം ചലിക്കത്തില്ല. ജീവനില്ലാത്തൊരു ശരീരം ചലിക്കാത്തതുപോലെ തന്നെ ജീവനില്ലാത്തൊരു വിശ്വാസം പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കാത്തൊരു വിശ്വാസം ഒരു മനുഷ്യനെ രക്ഷിക്കത്തുമില്ല. എന്നാലും അവന്റെ വിശ്വാസം തന്നെ തെറ്റാണ്. എന്നാലും ഇവിടെ ഒരു തെറ്റിദ്ധാരണ വരുന്നത്, ഒരുവന്റെ വിശ്വാസം ശരിയാണ് എന്നാൽ അവന് പ്രവൃത്തിയില്ല, അതുകൊണ്ട് ദൈവം അവനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവന്റെ വിശ്വാസത്തെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല യാക്കോബ് പറയുന്നത്. യാക്കോബ് പറയുന്നത് അവന്റെ വിശ്വാസം തന്നെ തെറ്റാണ്. ആ കാരണം ആ വിശ്വാസം തന്നെ ഒരു വെറും പിശാചിനുള്ളത് പോലത്തെ ഒരു തിയോളജിക്കൽ തിയറിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് ഒരു തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് എങ്കിൽ ആ വിശ്വാസം നമ്മളെ രക്ഷിക്കുകയില്ല. അതേസമയം വിശ്വാസം എന്നത് ദൈവത്തെ വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം എന്നുള്ളത് അവനെ കൊണ്ടൊരു പ്രവൃത്തി ഉളവാക്കുന്ന വിശ്വാസമാണ്. അത് ആ വിശ്വാസത്തെപ്പറ്റിയാണ് എബ്രായ ലേഖനകാലത്തെ പറയുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എബ്രായ ലേഖനകാലത്തിൽ അടുത്ത അധ്യായം മുതൽ പറയുന്നത് ഈ പ്രവൃത്തി ഉളവാക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസത്താലാണ് അവർ നീതീകരിക്കപ്പെടുന്നതെങ്കിലും അതേ വിശ്വാസം അവരെ പ്രവൃത്തി ഉളവാക്കുന്നു. അല്ലെ, പ്രവൃത്തി ഉളവാക്കാത്ത വിശ്വാസം വ്യർത്ഥ വിശ്വാസമാണ്. ആ വിശ്വാസത്താൽ ഒരുവന് നീതീകരിക്കപ്പെടുകയില്ല. അല്ലെ, പ്രവൃത്തിയാൽ അല്ല ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്, വിശ്വാസത്താൽ തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഒറിജിനൽ വാക്യത്തിൽ തന്നെ വിശ്വാസത്താലാണ് നീതീകരണം. എന്നാൽ ആ വിശ്വാസം പ്രവൃത്തി ഉളവാക്കുന്ന വിശ്വാസമാണ്. പ്രവൃത്തി ഉളവാക്കുന്നില്ലെങ്കിൽ ആ വിശ്വാസം തന്നെ തെറ്റാണെന്നാണ് യാക്കോബ് പറയുന്നത്. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും അതിന്റെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് വരാം. എബ്രായ ലേഖനത്തിൽ ഈ വിശ്വാസത്തെപ്പറ്റിയാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാവും. നേരം യഥാർത്ഥത്തിലുള്ള ആക്റ്റീവ് ഫെയ്ത്തിൽ കൂടി ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ എന്നാണ് എബ്രായ ലേഖനകർത്താവ്. പതിനൊന്നാമത്തെ അധ്യായം വളരെ ലോങ് ആയിട്ടുള്ള ഒരു അധ്യായമാണ്. നമ്മുടെ സമയത്തിനുള്ളിൽ എല്ലാ വാക്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ എന്റെ വലിയ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ നമുക്കതിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. എന്നിട്ട് വിശ്വാസം എന്നത് എന്താണ് എന്ന് എബ്രായ ലേഖനകർത്താവ് വിശദീകരിക്കുകയാണ്. എന്താണ് വിശ്വാസം? ഇതൊരു ചോദ്യമാണ്. ആൾക്കാർക്ക് എന്താണ് വിശ്വാസം എന്നറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞു എന്തല്ല വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാനായിട്ട് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, വിശ്വാസം പ്രവൃത്തിയില്ലാത്ത വിശ്വാസവുമുണ്ട്, വിശ്വാസമില്ലാത്ത പ്രവൃത്തിയുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വിശ്വാസമില്ലാത്ത പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയാണ് വിശ്വാസത്തിൽ നിന്നുളവാകുന്ന പ്രവൃത്തി മാത്രമേ ദൈവം അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പ്രവൃത്തിയുള്ള വിശ്വാസം മാത്രമേ ദൈവം അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന പ്രവൃത്തി മാത്രമേ ദൈവം അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. വിശ്വാസത്തിൽ നിന്നുളവാകാത്ത പ്രവൃത്തിയും ദൈവം അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നിന്നുളവാകാത്തതെല്ലാം പാപമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം വിശ്വാസത്തിൽ നിന്നുളവാകാതെ ഒരു വ്യക്തിക്ക് പല പല കാര്യങ്ങൾ ചെയ്യാം. അനേക ആൾക്കാരെ സഹായിക്കാം. ഈ പറഞ്ഞ പോലെ നഗ്നനെ ഉടുപ്പിക്കാം, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കാം, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കാം. എന്നാൽ ഇത് വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്നതല്ലെങ്കിൽ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരുവനും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം, ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്. ഗലാത്യലേഖനം 3 അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ന്യായപ്രമാണത്തിന് വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുള്ളതാണ് ന്യായപ്രമാണത്തിന്റെ പ്രിൻസിപ്പിൾ. അതുകൊണ്ടാണ് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരുവന് നീതീകരിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യഥാർത്ഥ വിശ്വാസം എന്നുള്ളത് പ്രവൃത്തി ഉളവാക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസമേ ദൈവം അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. യഥാർത്ഥ പ്രവൃത്തി എന്നുള്ളത് വിശ്വാസത്തിൽ നിന്നുളവാകുന്ന പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ ദൈവം അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇത് രണ്ടുമല്ലാത്ത പ്രവൃത്തിയും ദൈവം അക്സെപ്റ്റ് ചെയ്യത്തില്ല, വിശ്വാസവും ദൈവം അക്സെപ്റ്റ് ചെയ്യത്തില്ല. അന്നേരം നമ്മൾ കുറേ പ്രവർത്തിക്കാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, നമുക്ക് ഓടി നടന്ന് പല കാര്യങ്ങൾ ചെയ്യാം, എന്നാൽ ആ പ്രവർത്തികൾ ഒന്നും ദൈവം അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് യേശുക്രിസ് പറഞ്ഞത് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. യു ക്യാൻ ഡു നത്തിങ് വിതൗട്ട് മീ. ആ പ്രവർത്തികളെല്ലാം ഒരിക്കൽ കത്തിപ്പോകും. നമ്മൾ ഒരുപാട് പേരെടുത്ത് സുവിശേഷം പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ രോഗികളെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം, അഗതികളെ ഒടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ വിശ്വാസത്തിൽ നിന്നുള്ളതല്ലെങ്കിൽ അതും വ്യക്തമാണ്. എന്നാൽ ഈ കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി യഥാർത്ഥ വിശ്വാസവും യഥാർത്ഥ പ്രവൃത്തിയുമാണ് എബ്രായ ലേഖന കർത്താവ് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം, യഥാർത്ഥ വിശ്വാസം എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. സോ ഇറ്റ്സ് എ കൺവിക്ഷൻ. എന്നാൽ കൺവിക്ഷൻ അല്ല എന്നുള്ളത് പറഞ്ഞിട്ട്, ഇത് കൺവിക്ഷനാണ്, എന്നാലൊരു തിയോളജിക്കൽ കൺവിക്ഷൻ അല്ല. എന്താണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം? നൗ ഫെയ്ത്ത് ഈസ് ദ അഷുറൻസ് ഓഫ് തിങ്സ് ഹോപ്പ് ഫോർ ആൻഡ് ദ കൺവിക്ഷൻ ഓഫ് തിങ്സ് വിച്ച് നോട്ട് സീൻ. അവിടെ പറഞ്ഞിരിക്കുകയാണ് വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. ഈ ആശിക്കുന്നതിൻ്റെ ഉറപ്പെന്ന് പറയുന്നതും ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. അതായത് ഞാനൊരു കാര്യം ആശിക്കുകയാണ്, എനിക്കൊരു കാറ് വേണമെന്ന് ആശിക്കുകയാണ്, എന്നിട്ട് ആ ആശിക്കുന്നത് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്, ഉറക്കിയാണ് ഞാനത് കാറ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. അന്നേരം അത് വിശ്വാസമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം. ഇല്ലെങ്കിൽ എനിക്കൊരു ജോലി വേണം, ഇല്ലെങ്കിൽ എനിക്ക് ഒരു വേറൊരാവശ്യമുണ്ട്, ആ ആവശ്യത്തിന് വേണ്ടി ഞാനങ്ങ് വിശ്വസിക്കുകയാണ്, ദൈവമത് തരും, ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. അന്നേരം ഇതോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. എന്തെങ്കിലും നിങ്ങൾ ആശിച്ചോ, ആ ആശിക്കുന്നതിനെല്ലാം ഉറപ്പാണ് വിശ്വാസം. ഇനി കാണാത്ത കാര്യങ്ങളാണ്, ആ അതെനിക്ക് കാണാനും പറ്റുന്നില്ല. ഇപ്പം പണ്ട് പറയുന്നതാണ് എനിക്കൊരു കാറിനെ പറ്റി ആശിക്കുക, ആ കാറ് കാണാനും പറ്റുന്നില്ല. അന്നേരം ആശിക്കുന്നതിൻ്റെ ഉറപ്പുമാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പോൾ ആ കാണാത്ത കാറ് നിനക്ക് ദൈവം തരും. ഇതാണ് വിശ്വാസത്തിൻ്റെ ഡെഫിനേഷൻ എന്നാണ് ആൾക്കാർ പറയുന്നത്. ഇത് ഒന്നാം തരം കളിപ്പീരാണ്, കള്ളപ്രവാചകന്മാരുടെ വിശ്വാസത്തിൻ്റെ ഡെഫിനേഷനാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ആശിക്കുക, ആശിക്കുന്നതിൻ്റെ ഉറച്ച് വിശ്വസിക്കുക, അത് കാണുന്നില്ലെങ്കിലും കാണുന്ന ആൾക്ക് വിശ്വസിക്കുക, അന്നേരം ദൈവം അത് തരും. നമ്മളും അങ്ങനത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്നും കിട്ടത്തില്ല. അത് ബൈബിൾ പറയുന്ന വിശ്വാസമേ അല്ല. ഇവിടെ ആശിക്കുക എന്നുള്ള വാക്കിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. മലയാളത്തിലാണ് ആശിക്കുക എന്നുള്ളത്, ഇംഗ്ലീഷിൽ ഹോപ്പ് എന്നാണ്. പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പെന്നാണ്, ഒരു പ്രത്യാശയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കാണാൻ കഴിയാത്ത ചില കാര്യങ്ങളിലുള്ള ഒരു പ്രത്യാശയുണ്ട് വിശ്വാസിക്ക്. എബ്രായ ലേഖനകർത്താവ് എബ്രായ വിശ്വാസികളെ പറയാണ്, നിങ്ങൾക്ക് ഈ ഭൂമിയിലൊന്നും നിങ്ങൾ കാണാൻ കഴിയുന്നില്ലെങ്കിൽ കാണാത്ത ചില കാര്യങ്ങളിലുള്ള നിങ്ങളുടെ ഒരു പ്രത്യാശയുണ്ട്, ഹോപ്പുണ്ട്. ആ കാണാത്ത കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെയുള്ള ഹോപ്പും ആശിക്കുന്ന നിങ്ങളുടെ പ്രത്യാശ, കാണാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രത്യാശ. ആ കാണാത്ത കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുകയും അതിൽ ഉറക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥമുള്ള വിശ്വാസം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്. 2 കൊരിന്ത്യർ അതിൻ്റെ 5-ാമത്തെ അധ്യായം 5-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം 7-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആകയാൽ ഞങ്ങൾ എപ്പോഴും 6-ാമത്തെ വാക്യം ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നതെന്നും ഞങ്ങൾ അറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. മുകൾ പറയുകയാണ്, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അന്നേരം ഇപ്പം ഈ ഭൂമിയിൽ കാണുന്ന ഒരു കാര്യത്തെപ്പറ്റിയും അവിടെ കാണാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അതായത് ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയമല്ല, കാണാത്ത കാര്യങ്ങൾ. നമുക്ക് മനുഷ്യദൃഷ്ടിയിൽ കാണാൻ കഴിയാത്ത, വിശ്വാസത്താൽ മാത്രം കാണാൻ കഴിയുന്ന സ്പിരിച്വൽ ട്രൂത്തുകളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആത്മീയ സത്യങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിൽ നിലനിൽക്കുന്ന പ്രത്യാശയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് താഴേക്ക് വരുമ്പോൾ മോശയെ പറ്റി പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിൽ നിലനിൽക്കുന്ന പ്രതിഫലമുണ്ട് എന്ന് കണ്ട് മോശ നിന്ന സഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്, കാരണം സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഹോപ്പാണ് പ്രധാനമായിട്ടും. എന്നിട്ടാണ് അതിലുള്ള അത് കാണാനായിട്ട് എനിക്ക് കഴിയുന്നില്ല, എനിക്ക് ഭൂമിയിൽ ഒന്നുമില്ലെങ്കിലും എനിക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന സമ്പത്തുണ്ട്, സ്വർഗത്തിൽ നിലനിൽക്കുന്ന പ്രത്യാശയുണ്ട്, എനിക്ക് യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയുണ്ട്. അതിലാണ് എന്റെ വിശ്വാസവും അതിലാണ് എന്റെ ഉറപ്പും. ആ വിശ്വാസത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അത് മാത്രമല്ല, ഇതുമൂലമാണ് പൂർവന്മാർക്ക് ഉറപ്പ് സാക്ഷ്യം ലഭിച്ചതെന്ന് പറഞ്ഞത്. എന്നാലും പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസം അതായിരുന്നു, അവർക്കും കാണാൻ കഴിയാത്ത ഒരു കാര്യത്തിൽ അവർ വിശ്വസിച്ചു, അവർക്കും ആശിക്കുന്ന അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു, അവർക്ക് കാണാൻ കഴിയത്തില്ലായിരുന്നു, അവരതിൽ വിശ്വസിച്ചു. അന്നേരം പൂർവ്വപിതാക്കന്മാർ ഈ വിശ്വാസത്താലാണ് സാക്ഷ്യം പ്രാപിച്ചത്. അല്ല, പൂർവ്വപിതാക്കന്മാർ വണ്ടി കിട്ടുമെന്നോ കാറ് കിട്ടുമെന്നോ ജീപ്പ് കിട്ടുമെന്നോ ഇല്ലെങ്കിൽ കാടുമാടുകളെ കിട്ടുമെന്നോ ഉള്ള വിശ്വാസത്തിലല്ല അവർ സാക്ഷ്യം പ്രാപിച്ചത്. അവർ സാക്ഷ്യം പ്രാപിച്ചത് അവർക്ക് കാണാൻ കഴിയാതിരുന്ന ഒരു കാര്യത്തിൽ. എന്തായിരുന്നു പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസം? അതുകൂടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എബ്രായ ലേഖനകർത്താവ് പറയുന്ന വിശ്വാസം എന്താണെന്ന് മനസ്സിലാവും. അപ്പോസ്തല പ്രവൃത്തി 26-ാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ പൗലോസ് പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസം എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 26:6, ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും, അതായത് ദൈവത്താൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ലഭിച്ചതും, നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കുവാൻ ആശിക്കുന്നതും, ഇവിടെ പൂർവ്വപിതാക്കന്മാർക്ക് ലഭിച്ചതാണ്. രണ്ട്, അവരുടെ ആശയാണ്. ആശ എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ഹോപ്പാണ്, ദ ഹോപ്പ് ഓഫ് ദ പ്രോമിസ് മെയ്ഡ് ബൈ ഗോഡ് ടു അവർ ഫോർ ഫാദേഴ്സ്. അന്നേരം പൂർവ്വപിതാക്കന്മാർക്ക് ദൈവത്താൽ ലഭിച്ച ഒരു വാഗ്ദത്തത്തിലുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടാണ് താൻ വിശ്വാസത്തിലായിരുന്നത്. എന്തായിരുന്നു പൂർവ്വപിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തം? ആ വാഗ്ദത്തിൽ അവർ വിശ്വസിച്ചു. ആ വിശ്വാസത്താലാണ് അവർ നീതീകരിക്കപ്പെട്ടത്. എന്തായിരുന്നു അവർക്ക് കൊടുത്ത വാഗ്ദത്തം? യേശു ക്രിസ്തുവിൽ കൂടി വരാൻ പോകുന്ന സ്പിരിച്വൽ ഗിഫ്റ്റുകളായിരുന്നു, ആത്മീയ നന്മകളായിരുന്നു. പുതിയ നിയമത്തിൽ കൂടി അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരുന്നതിൽ കൂടി അവർക്ക് ലഭിക്കാൻ പോകുന്ന ആ യഥാർത്ഥ ആത്മീയ നന്മകളായിരുന്നു പൂർവ്വപിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം. ആ വാഗ്ദത്തത്തെയാണ് അവർ നോക്കിപ്പറത്തത്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ള ബോധ്യത്തിൽ ഞാൻ പറയുകയാണ്. അന്നേരം യഥാർത്ഥ വിശ്വാസം എന്നത് കാണാൻ കഴിയാത്ത നിത്യതയിലുള്ളതാണ്, അതിലുള്ള പ്രത്യാശയാണ് യഥാർത്ഥ പ്രത്യാശ, അതിലുള്ള ഉറപ്പാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. അന്നേരം വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു, അല്ലാതെ ആഗ്രഹിക്കുന്നതിന്റെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കുന്നതും വിശ്വാസം അല്ല. എന്തുകൊണ്ട്? ആ വിശ്വാസത്താൽ പൂർവ്വപിതാക്കന്മാർക്ക് സാക്ഷി ലഭിച്ചു. ഇനി ആ വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ച പൂർവ്വപിതാക്കന്മാർ എന്തൊക്കെയാണ് ചെയ്തത്? അവർ വിശ്വസിച്ചിട്ട് ഒരു തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വിശ്വസിച്ചിട്ടിരിക്കുകയല്ല, അതവരെ പ്രവൃത്തികളിലേക്ക് നയിച്ചു. അവർ ചില പ്രവൃത്തികൾ ചെയ്തു. അന്നേരം അതാണ് വിശ്വാസം, പ്രവൃത്തികളെ ഉളവാക്കുന്ന വിശ്വാസമാണ്. ആ വിശ്വാസത്താലാണ് ദൈവം അവരെ നീതീകരിച്ചതെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ആദ്യത്തെ കാര്യത്തെ ആളെ പറ്റി പറയുകയാണ്, വിശ്വാസത്താൽ ഹാബേൽ കയീന്റേതിനേക്കാൾ ഉത്തമമായ യാഗം കഴിച്ചു. അന്നേരം ഹാബേലിന്റെ യാഗം ഉത്തമമായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായിരുന്നു ഹാബേലിന്റെ യാഗത്തിന്റെ ഉത്തമം എന്നത്? രണ്ട് തരത്തിൽ അത് ഉത്തമമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 4:4 വാക്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, വാക്യങ്ങൾ ഞാൻ എടുക്കുന്നില്ല, അവിടെ പറയാണ് ഹാബേൽ തന്റെ കടിഞ്ഞൂലുകളിൽ നിന്നും അവരുടെ മേധസ്സിൽ നിന്നും ദൈവത്തിന് യാഗം കഴിച്ചു. അതായത് ആ ഹാബേൽ ബെസ്റ്റാണ് ദൈവത്തിന് സമർപ്പിച്ചത്. തനിക്കുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഹാബേൽ ദൈവത്തിന് സമർപ്പിച്ചു. അതിന് കാരണം ഹാബേലിന് ദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു ഒന്നാമത്. രണ്ടാമത് ഹാബേലിന്റെ വിശ്വാസം ചൂണ്ടിക്കാണിക്കുന്നത് യേശു ക്രിസ്തു യാഗമായി തീരാൻ പോകുന്നു എന്നുള്ള വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് അവൻ രക്തം ചൊരിഞ്ഞിട്ടുള്ള യാഗം കഴിച്ചത്. അന്നേരം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു, യാഗങ്ങൾ അതിന്റെ പുറകുള്ള വിശ്വാസമാണ് ദൈവം നോക്കുന്നത്, അല്ലാതെ റിച്വൽ അല്ല. ആ യാഗങ്ങൾ വിശ്വാസമില്ലാതെ റിച്വലായി മാറിയപ്പോഴാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ഈ യാഗങ്ങൾ എനിക്കിഷ്ടമല്ല, അതിൽ ഞാൻ പ്രസാദിക്കുന്നുമില്ല എന്ന് പറഞ്ഞത്. അന്നേരം യാഗത്തിന്റെ പുറകിലുള്ള വിശ്വാസമാണ് ദൈവം നോക്കുന്നത്. അന്നേരം ഹാബേലിനെ കൊണ്ട് ഏറ്റവും നല്ലത് കൊടുപ്പിച്ചത് ഹാബേലിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെയാണ് ദൈവം നോക്കിയത്. അന്നേരം നമ്മുടെ വിശ്വാസം എങ്ങനെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്? നമ്മൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, നമ്മൾ ദൈവത്തിനൊന്നും കൊടുക്കുന്നില്ല. ദൈവത്തിന് നിങ്ങൾക്കുള്ള നമ്മളതൊന്നും വേണ്ടിയിട്ടല്ല, എന്നാൽ നിങ്ങളുടെ വിശ്വാസം ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് പൈസയിലാണ്. അന്നേരം മാർട്ടിൻ ലൂതർ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് മാനസാന്തരം ഉണ്ടാവുകയും അവന്റെ പേഴ്സിന് മാനസാന്തരം ഉണ്ടാവുകയും ചെയ്തില്ലെങ്കിൽ അവന്റെ മാനസാന്തരമേ തെറ്റാണ്. അതായത് ഒരുത്തന്റെ ഹൃദയം തുറന്നു അവന്റെ പേഴ്സ് തുറന്നില്ല എന്നുണ്ടെങ്കിൽ അവന്റെ വിശ്വാസം തെറ്റാണ്. അതാണ് യാക്കോവും പറയുന്നത്. നീ പറയുന്നത് എന്നിട്ട് എന്റെ ജീവിതത്തിലില്ല. അതേ കാര്യമാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഹാബേൽ വിശ്വസിച്ചു. ഹാബേലിന്റെ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കാനായിട്ട് തയ്യാറായി. ഏറ്റവും മോശമല്ല, അതാണ് മലാഖി പ്രവചനത്തിലേക്ക് വരുമ്പോഴേക്കും അവരുടെ റിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മുടന്തിയതിനെയും കണ്ണുപൊട്ടിയതിനെയും ദൈവത്തിന് സമർപ്പിക്കുന്നുണ്ട്. ദൈവം അങ്ങനത്തെ യാഗങ്ങളെല്ലാം റിജക്ട് ചെയ്യുകയാണ്. അവിടെ പറയുന്നത് വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിനേക്കാൾ ഉത്തമമായ യാഗം കഴിച്ചു. ഞാൻ പറഞ്ഞത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഏറ്റവും ബെസ്റ്റ് കൊടുത്തു. രണ്ട്, യേശു ക്രിസ്തുവിന്റെ വരവിന്റെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ആടിനെ യാഗം കഴിച്ച് ആ രക്ത ചുരിയുകയും ചെയ്തു. അതുകൊണ്ട് അവന് നീതിമാൻ, ഹീസ് റൈച്ചസ്, നീതിമാനെന്ന് സാക്ഷ്യം ലഭിച്ചു. അന്നേരം ബൈബിളിലെ ആദ്യത്തെ നീതിമാൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനാണ്, അല്ലാതെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടവനല്ല, ന്യായപ്രമാണത്തിന് പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടവനല്ല, വിശ്വാസത്തെ നീതീകരിക്കപ്പെട്ടവനാണ്. എന്നാൽ അവന്റെ വിശ്വാസത്തോടുകൂടെ പ്രവൃത്തി വെളിപ്പെടുകയും ചെയ്തു. എന്നിട്ട് പറയാണ്, മരിച്ച ശേഷവും ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യവും കൽപ്പിച്ചു. ഗോഡ് അക്സെപ്റ്റഡ് ഹിസ് സാക്രിഫൈസ്. എന്നിട്ട് പറയുന്നത് മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്നേരം മരിച്ച ശേഷം ഹാബേലിന്റെ രക്തം പ്രതികാരത്തിനായിട്ട് നിലവിളിച്ച കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹാബേൽ മരിച്ചതിന് ശേഷവും ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്താലാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്, വിശ്വാസത്താലാണ് ഒരുവൻ നീതീകരിക്കപ്പെട്ടവൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഹാബേൽ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഹാബേലിന്റെ സംസാരം. ഹാബേൽ ഇന്നും സംസാരിക്കുന്നു എന്ന് പറയുന്നതിനർത്ഥം വിശ്വാസത്താലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി പെട്ടെന്ന് പോവുകയാണ് അടുത്ത ആൾക്കാരിലേക്ക്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഹാനോക്ക് ആദം മുതൽ ഏഴാമത്തെ തലമുറയുള്ളവനാണ് ഹാനോക്ക്. ആദം മരിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ ഹാനോക്ക് ജീവിച്ചിരുന്നു നമുക്ക് വംശാവലി വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആദം കാരണം 900 വർഷത്തോളം ജീവിച്ചിരുന്നു. അന്നേരം ഹാനോക്ക് ആദമിനെ കണ്ടിട്ടുണ്ടായിരിക്കണം. അന്നേരം ആദം ദൈവത്തോടു കൂടി കുറച്ചു നാൾ നടന്നതാണ്, ദൈവീക പ്രതീക്ഷയിൽ ദൈവത്തോടു കൂടെ നടന്നവനാണ്. അന്നേരം ആ ഹാനോക്ക് അത് കേട്ടിട്ടുണ്ടായിരിക്കാം. ആ കേട്ട കാര്യം ഹാനോക്കിന് വിശ്വാസമായി വന്നിട്ട് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുകയാണ്, ദൈവത്തോടുള്ള ക്ലോസ് ഫെലോഷിപ്പിൽ നടക്കുകയാണ്. അങ്ങനെ നടന്ന് 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 ദൈവത്തോട് കൂടെ ഹാനോക്ക് അങ്ങ് സ്വർഗത്തിലേക്ക് അങ്ങ് പോയി. അന്നേരം ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം സ്ഥാപിച്ചു. കാരണം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ചു. എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്? അടുത്ത വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. അന്നേരം വിശ്വാസത്താൽ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ, വിശ്വാസത്താൽ മാത്രമേ നീതീകരിക്കപ്പെടുത്തുള്ളൂ. എന്നാൽ ആ വിശ്വാസം എന്നത് തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് അല്ല എന്നാണ് പറയുന്നത്. അന്നേരം പറയുകയാണ്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. എന്താണ് പ്രതിഫലം? എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ പറയാണ്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. നിത്യതയിലുള്ള പ്രതിഫലമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല യേശുക്രിസ്തു ഈ ഭൂമിയിൽ നമുക്ക് വരുന്ന സ്പിരിച്വൽ ഗിഫ്റ്റുകളുമാണ് ആ പ്രതിഫലം. നമ്മുടെ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം മറുപടി തരുന്നവനാണ് എന്നുള്ള വിശ്വാസത്തോടെ വരാവും. അല്ലാത്ത വിശ്വാസം അവനിൽ വന്നിട്ട് കാര്യമില്ല. അല്ലാത്ത വിശ്വാസം കൊണ്ട് ദൈവം പ്രസാദിക്കില്ല. അതുകൊണ്ടാണ് യാക്കോബ് യാക്കോബ് പറയുന്നത് അങ്ങനെയുള്ളവൻ കടലിന്റെ കാറ്റുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നവനാണ്, അങ്ങനെയുള്ളവൻ ദൈവത്തിൽ നിന്നുണ്ടെങ്കിലും കിട്ടുമെന്ന് പോലും പ്രതീക്ഷിക്കരുത്. അന്നേരം ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ വിശ്വസിക്കണം, ഗോഡ് ഈസ് അലൈവ്, ദൈവമുണ്ട് എന്നും ദൈവം പ്രസന്റ്, ലിവിംഗ് പ്രസന്റ് ആയിട്ടുള്ള ഗോഡാണെന്നും ദൈവമാണെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. എന്നിട്ടുള്ള വിശ്വാസത്താൽ ഞാൻ പറഞ്ഞ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അർഹനായിരുന്നു. എന്തായാലും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട അടുത്ത വ്യക്തിയെപ്പറ്റി പറയുകയാണ്, നോഹയാണ്. ആ നോഹയും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയല്ല, അവനെയും ആ വിശ്വാസം ഒരു പ്രവൃത്തി ചെയ്തു. എന്താണ് അവന്റെ വിശ്വാസം പ്രവൃത്തി ചെയ്തത്? അവൻ തന്റെ ജീവിതം കൊണ്ട് ദൈവത്തിന്റെ പെട്ടകം പണിയാണ്. അന്നേരം അവൻ ചെയ്യുന്ന ഓരോ കാര്യവും കാണിക്കുന്നത് കാണാത്തൊരു കാര്യത്തിലുള്ള വിശ്വാസമാണ്. കാണാത്തൊരു കാര്യത്തെപ്പറ്റി ദൈവം പറഞ്ഞു, ആ കാര്യത്തെ അവൻ വിശ്വസിച്ചു, ആ കാര്യം അവനിൽ കൂടി ഒരു പ്രവൃത്തിയായിട്ട് വന്നു. അന്നേരം കാഴ്ചയാൽ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവരിതൊന്നും വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നു മഴ വരുമോ, ലോകാവസാനം വരുമോ, ഇതൊന്നും ആര് പറയുന്നതാണ്, ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞു, ഇന്ന് വരെ സംഭവിച്ചുള്ളൂ. അന്ന് വരെ സംഭവിക്കാത്തൊരു കാര്യത്തെ വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി ഇവൻ ചെയ്തപ്പോൾ അത് വിശ്വസിക്കാത്ത ലോക മനുഷ്യർക്ക് വലിയ ജഡ്ജ്മെന്റ് ആയിരുന്നു. അന്നേരം വിശ്വാസിയുടെ ജീവിതം അവിശ്വാസിക്കൊരു ജഡ്ജ്മെന്റാണ്. കാരണം വിശ്വാസിയുടെ ജീവിതം വിളിച്ചു പറയുന്നത് ന്യായവിധി വരുന്നു എന്നാണ്. ന്യായവിധി വരുന്നു എന്നുള്ള രീതിയിലാണ് ഇവന്റെ ജീവിതം നടക്കുന്നത്, അവന്റെ പ്രയോറിറ്റി പോകുന്നത്. അന്നേരം ഒരിക്കലും പറയുകയാണ്, ന്യായവിധി വരുന്നു, മഴ വരുന്നു, മഴ വരുന്നു എന്ന് നോഹ പറഞ്ഞിട്ട് പെട്ടകോ ഉണ്ടാക്കാതെ സ്വന്തം കാര്യം നോക്കി ഇഷ്ടം പോലെ ജീവിക്കുകയാണെങ്കിൽ അവന്റെ വിശ്വാസം വ്യർത്ഥമാണ്. അവന്റെ വെറും വാക്കാണ് അവന്റെ വിശ്വാസം. യാക്കോബ് പറയുന്ന പോലെ ഇറ്റ് ഇസ് ജസ്റ്റ് വേർഡ്സ്. എന്നാൽ അവന്റെ ജീവിതം അങ്ങനെയല്ലായിരുന്നു. അന്നേരം നമ്മളും പറയാണ്, കർത്താവ് വരാൻ പോകുന്നു, കർത്താവ് വരുമ്പോൾ നമുക്ക് പോകണമെന്ന് പറയുകയും നമ്മുടെ ലൈഫിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ലോകജാതികളെ പോലെ തന്നെ നമ്മുടെ ജീവിതം പോവുകയാണെങ്കിൽ നമ്മൾ പറയുന്ന വിശ്വാസമേ വ്യർത്ഥമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിശ്വാസം എന്നത് ഒരു തിയോളജി മാത്രമാണ്, പിശാചിന്റെ വിശ്വാസമാണ്. എന്നാൽ ഞാൻ നോഹയുടെ വിശ്വാസവും അബ്രഹാമിന്റെ വിശ്വാസവും ഹാനോക്കിന്റെ വിശ്വാസവും ഹാബേലിന്റെ വിശ്വാസവും അതായിരുന്നില്ല, അതവനെക്കൊണ്ട് പ്രവർത്തി ചെയ്യിക്കുന്ന വിശ്വാസം തന്നെയായിരുന്നു. അന്നേരം വിശ്വാസം പ്രവൃത്തിയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത വിധം ലിങ്ക്ഡാണ്. വിശ്വാസത്തിൽ നിന്നാണ് പ്രവൃത്തി ഉണ്ടാകുന്നത്, ആ പ്രവൃത്തിയെ ദൈവം അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അവിടെ പറയുകയാണ്, അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായിരുന്നു. അടുത്തത് വ്യക്തി അബ്രഹാം. അബ്രഹാമിനെ പറ്റി പറയാണ്, അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകവൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്കൊന്ന് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. അങ്ങനെ അബ്രഹാമിനെ പറ്റി പറയാണ്, അബ്രഹാം വിശ്വസിച്ചു, അവിടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് വിശ്വാസമാണത്? അബ്രഹാം വിശ്വസിച്ചു, പുറപ്പെട്ടില്ല എന്ന് നമ്മൾ വായിക്കുകയാണെങ്കിലോ, ആ വിശ്വാസം യാക്കോബ് പറയുന്ന പോലത്തെ വിശ്വാസമാണ്, പിശാചിന്റെ വിശ്വാസമാണ്. അന്നേരം അതുകൊണ്ടാണ് യാക്കോബ് അബ്രഹാമിനെയും പിശാചിനെയും തമ്മിൽ കോൺട്രാസ്റ്റ് ചെയ്യുന്നത്. അവിടെ പറയുന്നത് അബ്രഹാമിന്റെ അടുത്ത്, അബ്രഹാം അതിനു മുമ്പ് ചാടിക്കയറി പോയുമില്ല, എന്നാൽ പിന്നെ ഞാൻ പോയി കളയാമെന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹാം പോയിരുന്നു. അന്നേരം വിശ്വാസം എന്ന് പ്രവൃത്തി വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ദൈവം വിളിച്ചപ്പോഴാണ് പോയത്. അങ്ങനെ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, പ്രവൃത്തിയാണ്, ഓടി നടന്ന് പ്രവർത്തിക്കണം, അവിടെ പോകും ഇവിടെ പോകും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ആര് പറഞ്ഞു, ആരാണ് അയച്ചത്, ആരാ വിളിച്ചത്, അതൊന്നും പറയത്തില്ല. ആരും വിളിച്ചില്ല, ആരും പറഞ്ഞില്ല, ഞാൻ അങ്ങ് പ്രവർത്തിക്കുകയാണ്. ആ പ്രവൃത്തിയും വിശ്വാസം യഥാർത്ഥ പ്രവൃത്തിയല്ല. അബ്രഹാം ചാടിക്കേറി അങ്ങ് പോകുമല്ലായിരുന്നു, ദൈവം വിളിക്കുന്നവരെ അബ്രഹാം അവിടെ നിന്നു, ദൈവം വിളിച്ചപ്പോൾ പോയി. നേരെ അബ്രഹാമിന് പറയാണ്, അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാൻ്റെ ദേശത്തേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ടപ്പോൾ, വിളിക്കപ്പെടാതെ ഓടി നടന്ന് പ്രവർത്തിക്കുന്നതും വിശ്വാസത്തിന്റെ പ്രവൃത്തിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ വിശ്വാസവുമുണ്ട്, യഥാർത്ഥ പ്രവൃത്തിയുമുണ്ട്, വ്യാജ വിശ്വാസവുമുണ്ട്, വിശ്വാസത്തിൽ നിന്നില്ലാത്ത പ്രവൃത്തിയുമുണ്ട്. അവിടെ പറയണ, അവൻ വിളിച്ചപ്പോൾ എവിടേക്കെന്ന് ഒരു റൂട്ട് മാപ്പും ഇല്ല, എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല, ഏതാണ് സ്ഥലമെന്ന് അറിയത്തില്ല, ഡെസ്റ്റിനേഷൻ അറിയത്തില്ല. ഹി സ്റ്റെപ്ഡ് ഇൻ ടു അൺസെർട്ടനിറ്റി. വിശ്വാസത്താൽ അബ്രഹാം വിളിക്കപ്പെട്ടപ്പോൾ, അല്ല ചുമ്മാ ചാടിക്കേറി അൺസെർട്ടനിറ്റിക്ക് ചാടുമായിരുന്നില്ല, വിളിക്കപ്പെട്ടപ്പോൾ ആ വിളിച്ച ദൈവത്തെ, കാണാത്ത ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് അബ്രഹാം പുറപ്പെട്ടു എന്ന് പറഞ്ഞു. ഹി സ്റ്റാർട്ടഡ് ഹിസ് ജേണി. വിശ്വാസത്താൽ ദൈവം അവനെ വഴിയിലെങ്ങും വിട്ടിട്ട് പോയില്ല, വഴിയിൽ മരുഭൂമിയിൽ അബ്രഹാമിന് കടക്കേണ്ടി വന്നില്ല, വാഗ്ദത്തദേശത്ത് അവനെത്തി. വാഗ്ദേശത്ത് അന്യദേശത്ത് എന്നതുപോലെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തു. അബ്രഹാം അവിടെ ചെന്നപ്പോഴും, അബ്രഹാം അവിടെ ചെന്നപ്പോൾ അവിടെയും കൂടാരമടിക്കുകയാണ്. കൂടാരമടിക്കുമ്പോൾ അബ്രഹാം വിശ്വാസത്താൽ വിളിച്ചു പറയുന്നത്, യഥാർത്ഥത്തിലുള്ള വാഗ്ദത്തം എനിക്ക് ലഭിച്ചിട്ടില്ല, അത് സ്വർഗീയ വാഗ്ദത്തമാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നതെന്നുള്ളത് കൂടാരം അടിച്ചുകൊണ്ട് അബ്രഹാം തെളിയിക്കുകയാണ്. അന്നേരം ഇവിടെ അബ്രഹാം വീടുണ്ടായിരുന്നപ്പോഴും അബ്രഹാം പറയുകയാണ്, ഇവിടെ അല്ല എന്റെ ഭവനം. ഇതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. അല്ലാതെ ഇവിടെ എന്തെങ്കിലും കിട്ടും എന്നുള്ള വിശ്വാസമല്ല വിശ്വാസം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങളാണ്, അതാണ് യഥാർത്ഥ വിശ്വാസം. അല്ലാതെ ഇവിടെ എനിക്ക് ജോലി കിട്ടുമെന്നോ വീട് കിട്ടുമെന്നോ ഉള്ള വിശ്വാസം വ്യർത്ഥ വിശ്വാസമാണ്. അത് ദൈവം തരത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ അത് വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയരുത്. ബൈബിൾ പറയുന്ന വിശ്വാസം അതല്ല, എബ്രായലേഖനകർത്താവ് പറയുന്ന വിശ്വാസം അതല്ല, യാക്കോബ് പറയുന്ന വിശ്വാസമല്ല, പൗലോസ് പറയുന്ന വിശ്വാസം അതല്ല. എന്നിട്ട് പറയാണ്, ദൈവം ശില്പിയായി നിർമ്മിച്ചു, അടിസ്ഥാനങ്ങളുമായ നഗരത്തിനെ കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തതിനെ വിശ്വസ്തനെ നിണുകിയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദന ശക്തി പ്രാപിച്ചു. അന്നേരം പ്രായം കഴിഞ്ഞു, പ്രായം നമ്മൾ റോമാലേഖനത്തിലേക്ക് പോകുമ്പോൾ പറയുന്നുണ്ട് പ്രായം കഴിഞ്ഞു, വന്ധ്യയായി, അതെ ഗർഭപാത്രത്തിന്റെ നിർജ്ജീവത്വം അറിഞ്ഞിട്ടും ആ വാക്ക് പറഞ്ഞ ദൈവത്തിൽ വിശ്വസിച്ചു. അല്ല ചുമ്മാ എന്തെങ്കിലും കാര്യത്തിൽ വിശ്വസിക്കുക, അല്ലാതെ അല്ല കൊച്ചുണ്ടാവും കൊച്ചുണ്ടാവും എന്ന് വിശ്വസിക്കായിരുന്നില്ല, ദൈവം പറഞ്ഞു അതിൽ വിശ്വസിച്ചു, ദൈവത്തിന്റെ വാക്കിലാണ് വിശ്വസിക്കുന്നത്. അതിന് വിശ്വാസം എന്നുള്ളത് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരും. ദൈവം പറയാത്ത ഒരു കാര്യത്തെ വിശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല, ദൈവം പറയാത്ത ഒരു കാര്യത്തെ ആശിച്ചിട്ടും കാര്യമൊന്നുമില്ല, അങ്ങനൊന്നും നടക്കുമെന്ന് ബൈബിൾ പറയുന്നില്ല. എന്നാൽ സാറടുത്ത് ദൈവം പറഞ്ഞു, അപ്പോൾ സാഹചര്യം അനുകൂലമല്ലാഞ്ഞിട്ടും സാറ വിശ്വസിച്ചു. സാറ മാത്രമല്ല, വിശ്വാസത്താൽ അബ്രഹാമിനെ പറ്റി പറയാണ്, സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായി എന്ന് റോമാലേഖനത്തിൽ പറയുന്നെങ്കിൽ ഇവിടെ പറയാണ് അബ്രഹാമിന്റെ ശരീരവും നിർജ്ജീവമായി. അവിടെ പറയാണ് അതുകൊണ്ട് മൃതപ്രായവനായിരുന്നു തന്നെ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ദെയർഫോർ ദെയർ വാസ് ബോൺ ഈവൻ ടു വൺ മാൻ ആൻഡ് ഹീ മസ്റ്റ് ആസ് ഗുഡ് ആസ് ഡെഡ്. അതായത് മരിച്ചവനെ പോലുള്ള, ചത്തവനെ പോലെയുള്ള ഒരുത്തൻ, മൃതപ്രായവനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിക്കുകയാണ്. ദൈവം വാഗ്ദത്തം ചെയ്തു, അതിൽ വിശ്വസിച്ചു, അതിൽ കൂടി അവന് സന്തതി ലഭിച്ചു. ദൈവം വാഗ്ദത്തം ചെയ്യാത്ത ഒരു കാര്യത്തിലല്ല വിശ്വസിച്ചത്. ഇതൊക്കെയാണ് ആൾക്കാർ ഇന്ന് അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നത്. ദൈവം വാഗ്ദത്തവും ചെയ്തിട്ടില്ല, ദൈവം കാണാത്ത കാര്യങ്ങളുമല്ല, എന്തൊക്കെയോ മനസ്സിൽ വിശ്വസിച്ചിട്ട് അത് അബ്രഹാമിന്റെ വിശ്വാസമാണെന്ന് പറയാം. അബ്രഹാമിന്റെ വിശ്വാസം ദൈവം പറഞ്ഞതിലായിരുന്നു, സാറയുടെ വിശ്വാസം ദൈവം പറഞ്ഞതിലായിരുന്നു, നോഹയുടെ വിശ്വാസം ഇതിലായിരുന്നു, എല്ലാവരുടെയും വിശ്വാസം അതായിരുന്നു. എന്നിട്ട് പറയുകയാണ്, ഇവരെല്ലാവരും വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചു. എന്നാൽ ഇവരെല്ലാം വിശ്വാസ സാക്ഷ്യം പ്രാപിച്ചെങ്കിലും ദൈവം വെച്ചിരുന്ന യഥാർത്ഥ വാഗ്ദത്തം, ദൈവത്തോടുള്ള കൂട്ടായ്മ, ദൈവത്തോടുള്ള ന്യൂ കവനന്റ് ബ്ലെസ്സിങ്ങുകൾ ഇവർക്കാർക്കും ലഭിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാവരും വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നിട്ട് അവരിത് കണ്ടിട്ട് അഭിവന്ദിക്കുകയാണ്. ഇറ്റ് ഈസ് ഗുഡ്, നല്ല കാര്യമാണ് വരാൻ പോകുന്ന ആ വലിയ വാഗ്ദത്തം നിവർത്തി കണ്ടിട്ട് അവർ അഭിവന്ദിച്ചും കൊണ്ട് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് പറഞ്ഞ് അവർ വിശ്വാസത്താൽ മരിച്ചു. വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ അവർ വിശ്വാസത്താൽ മരിക്കുക. അതേ പറയാൻ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് ഇത് കാണിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ അവർ പറയാണ് അവർ യഥാർത്ഥത്തിൽ ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല ജീവിച്ചത്, അവർ യഥാർത്ഥത്തിൽ ഒരു പിതൃദേശത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. അവർ വിട്ടുപോകുന്നതിന് ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോവാനായിട്ട് അവർക്കിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിക്കുന്നു. അതിനാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കുന്നത്. നേരെ ദൈവം അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്നാണ് എപ്പോഴും വിളിക്കപ്പെടുന്നത്. ഇവരുടെ ഒന്നും ഗുണം കണ്ടിട്ടല്ല, ഇവരുടെ വിശ്വാസം കണ്ടിട്ടാണ് ദൈവം വിളിക്കുന്നത്. കാരണം ഈ മൂന്ന് പേർക്കും ദൈവം കൊടുത്തൊരു കവനന്റുണ്ട്. നിന്റെ സന്തതിയിൽ കൂടി ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ന്യൂ കവനന്റ് ആദ്യമേ കൊടുത്ത ഈ മൂന്ന് പേർക്കുണ്ടാണ്. അങ്ങനെ ആ കവനന്റ് ലഭിച്ച ഇവർ മൂന്ന് പേരും യഥാർത്ഥത്തിൽ വിശ്വാസത്താലാണ് ജീവിച്ചത്. അവർ മുമ്പോട്ട് നോക്കിയിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് ദൈവം പറയാണ്, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ഇവരുടെ വിശ്വാസത്തിന്റെ കണ്ടിട്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ലജ്ജിച്ചില്ല. എന്നിട്ട് അബ്രഹാമിന്റെ അടുത്ത വിശ്വാസം പറയണം, അബ്രഹാമോടൊന്ന് പുറപ്പെട്ടു എന്ന് മാത്രമല്ല, അബ്രഹാം വിശ്വാസത്താൽ അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇതാണ് അബ്രഹാമിന്റെ അടുത്ത ടെസ്റ്റ്, വിശ്വാസത്തിന്റെ തെളിവ്. അന്നേരം വിശ്വാസം പ്രവൃത്തി ഉളവാക്കുന്നതാണ്. ഇതാണ് യാക്കോവും പറയുന്നത്, അബ്രഹാം തന്റെ പുത്രനെ യാഗം കഴിച്ചുകൊണ്ടാണല്ലോ അവന്റെ വിശ്വാസം പൂർത്തീകരിച്ചത്. ഇതാണ് യാക്കോബ് പറയുന്നത്. അന്നേരം വെറും വിശ്വാസമല്ല എന്ന് പറയുകയാണ് അബ്രഹാം. തന്റെ അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് തന്റെ പുത്രനെ യാഗം കഴിച്ചു എന്നാണ്. യാഗം കഴിച്ചില്ല എന്ന് നമുക്കറിയാം, എന്നാൽ ദൈവം അവന്റെ വിശ്വാസം, ഹൃദയത്തിലെ വിശ്വാസം കണ്ടിട്ട് യാഗം കഴിച്ച പോലെ തന്നെ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് പറയാണ്, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ തന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തം കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. തനിക്കുള്ളത് ഒരു ഏകജാതനായിരുന്നു. അബ്രഹാം ഇസഹാക്കിനെ അർപ്പിക്കുമ്പോൾ അബ്രഹാമിനുള്ളത് എല്ലാം അർപ്പിക്കുകയായിരുന്നു. കാരണം ഇസഹാക്കിലാണ് എല്ലാം ഇരിക്കുന്നത്. വാഗ്ദത്തം ഇരിക്കുന്ന ഇസഹാക്കിലാണ്, അബ്രഹാമിന്റെ എല്ലാ സ്വത്തും ഇസഹാക്കാണ്. ആ ഇസഹാക്കിനെ അർപ്പിക്കാൻ തക്കവണ്ണമുള്ള വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. അല്ലാതെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന അല്ല യഥാർത്ഥ വിശ്വാസം. ആ വിശ്വാസമാണ് ലേഖനകർത്താവ് പറയുന്നത്. ആ വിശ്വാസമാണ് യാക്കോബ് പറയുന്നത്. അതേ വിശ്വാസമാണ് പൗലോസും പറയുന്നത്. അതേ വിശ്വാസത്താലാണ് ഇവൻ നീതീകരിക്കപ്പെടുന്നത്. എന്നിട്ട് പറഞ്ഞ മരിച്ചവരുടെ ഇടയിൽ നിവർപ്പിക്കാൻ ദൈവം ശക്തൻ നിന്നുകയും അവിടെ ഇരുന്ന് എഴുന്നേറ്റവരെ പോലെ അവനെ തിരികെ പ്രാപിക്കുന്നു. ഞാൻ അടുത്ത അധ്യായങ്ങളിലേക്ക് ആൾക്കാരിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പോകാൻ പറയുന്നില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് പോവുകയാണ്, ദൈവം അവനെ ഉയർപ്പിക്കാൻ ശക്തനാണ് എന്ന് അബ്രഹാം വിശ്വസിച്ചു. അതായിരുന്നു യഥാർത്ഥത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവി കാലം അനുഗ്രഹിച്ചു. അബ്രഹാം ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും അനുഗ്രഹിച്ചു. ഇത് വായിക്കാൻ നമുക്കൊരു സംശയം തോന്നാം, വാക്യങ്ങളിലേക്ക് എനിക്ക് പോകാനായിട്ട് സമയമില്ല. യാക്കോബ് കളിപ്പിച്ചിട്ടാണ് അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ അടുത്ത് നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത്. അന്നേരം ഇസഹാക്ക് വിശ്വാസത്താലാണ് അനുഗ്രഹിച്ചതെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാവും, ഇസഹാക്ക് യാക്കോബിനെ അതിനുശേഷം വ്യക്തമായിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹം. നിന്റെ സന്തതിയിൽ കൂടി ഭൂമിയിലെ ജാതികളെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്നുള്ള അനുഗ്രഹം ഇസഹാക്ക് യാക്കോബിന് കൊടുക്കുന്നത് ഏശാവിനെ ചതിക്കുമ്പോഴല്ല, അതിനുശേഷമാണ്. ആ അനുഗ്രഹത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഏശാവിനെ അനുഗ്രഹിച്ചു, ഏശാവിന്റെയും ഭാവി വിശ്വാസത്താൽ ഇസഹാക്ക് കണ്ടിട്ട് അനുഗ്രഹിച്ചു. യാക്കോബിനെ അനുഗ്രഹിച്ചു, വിശ്വാസത്താലുള്ള അനുഗ്രഹമായിരുന്നു. അതേപോലെ തന്നെ സംഭവിക്കുന്നത്, വിശ്വാസത്താൽ മക്കളുടെ ഭാവി മുൻകൂട്ടി കാണാനായിട്ട് യാക്കോബിന് കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസഹാക്കിന് കഴിഞ്ഞു. താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, വിശ്വാസത്താൽ ഇസഹാക്ക് ഏശാവിനെ യാക്കോബിനെയും സംബന്ധിച്ച് ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. വിശ്വാസത്താൽ യാക്കോബും മരിക്കാറായപ്പോൾ ബൈ ഫെയ്ത്ത് മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. അന്നേരം മക്കൾ കൂടി വരാൻ പോകുന്ന കാര്യങ്ങൾ വിശ്വാസത്താൽ വ്യക്തി കാണുകയാണ്. അവരുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ അല്ല, അവരനുഗ്രഹിക്കപ്പെടുമെന്നുള്ളത് ഒരു വിശ്വാസിയായിട്ടുള്ള പിതാവ് കാണുകയാണ്. ഇതാണ് തർത്ഥ വിശ്വാസം. എന്നിട്ട് പറയുന്നത്, എന്നിട്ട് വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ യോസഫ് താൻ മരിക്കാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ച് തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന. ഞാൻ മുമ്പോട്ട് വാക്യങ്ങൾ നീളുകയാണ്, നമുക്ക് ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ നിർത്തേണ്ടതുകൊണ്ട് ഞാൻ അടുത്ത വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ ബേസിക്കലി പറഞ്ഞത്, ബാക്കി കാര്യങ്ങളും അടുത്ത അധ്യായവും അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ഞാൻ ബേസിക്കലി പറഞ്ഞത്, എബ്രായ ലേഖനകർത്താവ് പറയുന്നത് യഥാർത്ഥത്തിലുള്ള വിശ്വാസത്താൽ ഒരു നീതിമാൻ എങ്ങനെ ജീവിക്കുമെന്നുള്ളതാണ്. വിശ്വാസത്താൽ എങ്ങനെ നീതീകരിക്കപ്പെടുന്നുള്ള, വിശ്വാസത്താൽ നീതിമാൻ എങ്ങനെ ജീവിക്കുമെന്നുള്ളത്. അത് ജീവിക്കണമെങ്കിൽ ഈ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, കഠിനമായിട്ടുള്ള ശോധനകളുടെ മധ്യത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും എന്ന് വിശ്വസിച്ചാൽ അങ്ങനെയുള്ള വിശ്വാസം അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനതുകൊണ്ടാണ് ഇന്നത്തെ കാണുന്ന സാഹചര്യങ്ങളിൽ നമുക്കതിൽ കൂടി കടന്നു പോകണമെങ്കിൽ നമ്മുടെ വിശ്വാസക്കണ്ണ് തുറന്നെങ്കിലേ ഒക്കെ. ആ വിശ്വാസം എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള ദൈവത്തിലുള്ള വിശ്വാസമാണ്. അത് പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ആഗ്രഹിക്കുന്നതിൻ്റെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമല്ല, പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും. ആ പ്രത്യാശ എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള സ്വർഗീയ അനുഗ്രഹങ്ങളാണ്, ആത്മീയ അനുഗ്രഹങ്ങളാണ്, സ്പിരിച്വൽ ഗിഫ്റ്റുകളാണ്, നിത്യതയിലുള്ള അനുഗ്രഹങ്ങളാണ്. അതിൽ നമ്മൾ പ്രത്യാശിക്കുകയും അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ഈ ഭൂമിയിൽ എന്ന് വെച്ചാൽ നമുക്കൊന്നും ഇല്ലായിരിക്കാം, ഒന്നും നഷ്ടമില്ലായിരിക്കും, ഒന്നും നമുക്ക് കാണാനായിട്ട് ഒന്നുമില്ലാത്തപ്പോൾ തന്നെ ആ കാര്യങ്ങളിലുള്ള ഉറപ്പാണ് ഒരു വ്യക്തിയുടെ വിശ്വാസം. ആ വിശ്വാസമാണ് നങ്കൂരമായിട്ട് തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നത്. അതാണ് ഇബ്രാഹിം ലേഖനകാരത്ത് പറഞ്ഞിരിക്കുന്നത്. ആ പ്രത്യാശം നമ്മുടെ ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ്, ദൈവത്തിൽ ഉറപ്പിക്കാവുന്നതാണ്. ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും താൻ തന്നെ അന്വേഷിക്കുന്നവർക്ക് യഥാർത്ഥത്തിലുള്ള പ്രതിഫലം കൊടുക്കുന്നു എന്ന് വിശ്വസിക്കണം. അങ്ങനെയുള്ള ഒരു വിശ്വാസത്താൽ ഒരു വ്യക്തിക്ക് നീതീകരിക്കപ്പെട്ടവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. ദൈവം അങ്ങനെ പ്രസാദിക്കത്തുള്ളൂ, അല്ലാതെ ദൈവം പ്രസാദിക്കത്തില്ല. ഈ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം. അടുത്ത അധ്യായം കൂടി അടുത്ത ദിവസം ചിന്തിക്കുമ്പോൾ നമുക്ക് കവർ ചെയ്യാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം, അതിന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം.